മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
ജിനോ ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു ഐ ടി ബിസിനസ് നടത്തുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ബിസിനസ് എന്താണ്, എങ്ങനെയാണ് അത് നടത്തുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ?
ഓക്കെ, കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാനും ഐ ടി തന്നെയുള്ള എൻ്റെ ഒരു നാട്ടിലെ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി നാട്ടിലൊരു സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിംഗ് ബിസിനസ് നടത്തുവാണ്. മെയിൻലി ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ക്ലയൻസിനെ, സ്മോൾ ടു മീഡിയം ടൈപ്പ് ക്ലയൻസിനെ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് നാട്ടിലൊരു കമ്പനി, ആദ്യം ഞങ്ങൾ തുടങ്ങിയ 4 പേര് വെച്ചിട്ടായിരുന്നു, ഇപ്പം അറൗണ്ട് 9 പേരോളമുണ്ട്, കമ്പനി നടത്തുന്നു. വർക്കുകളെല്ലാം തന്നെ ഓസ്ട്രേലിയ എന്നാണ്. അത് ഞങ്ങൾ പല രീതിയിൽ പേഴ്സണൽ കോൺടാക്റ്റിലൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടെൻഡർ വിളിച്ചിട്ട് ചെറിയ കൗൺസിലിൻ്റെയും ചെറിയ കമ്പനികളുടെയൊക്കെ വർക്കുകൾ പിടിച്ചതുകൊണ്ട്, പിന്നെ സോഫ്റ്റ്വെയർ വർക്കുകൾ കിട്ടുന്ന വെബ്സൈറ്റുകളുണ്ട്, alliance.com, ഗെറ്റ് ഫ്രീലാൻസ് .com, അങ്ങനത്തെ സൈറ്റുകളിൽ നിന്ന് ഞങ്ങൾ വർക്ക് പിടിക്കുന്നുണ്ട്. അപ്പം ഈ പിടിച്ച വർക്കുകൾ നാട്ടിലെ ലേബർ കോസ്റ്റ് വളരെ ചീപ്പായതുകൊണ്ട് ഞങ്ങളവിടെ കമ്പ്യൂട്ടറും ഒരു ഓഫീസ് സെറ്റപ്പും ഒക്കെ ചെയ്ത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് MCA ഒക്കെ കഴിഞ്ഞ പിള്ളേരെ റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ ആ വർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇപ്പം ഞങ്ങൾ ഒരു 3 വർഷത്തോളം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റേബിൾ പ്രോസസ്സ് ഉണ്ട്. കുറച്ചേറെ വർക്കുകളുടെ കണ്ടിന്യൂവേഷൻ, മെയിൻ്റനൻസ് വർക്കുകൾ കിട്ടുന്നുണ്ട്, പുതിയതായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്.
ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത് എത്രത്തോളം പ്രാവർത്തികമാണ്? കാരണം ജിനോ ഇവിടെ നിന്നുകൊണ്ട് ഇതിനായി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരാറില്ലേ?
ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ കമ്പനി സെറ്റപ്പ് ചെയ്ത സമയത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ക്ലയന്റിനെ ക്ലയന്റ് സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്യാനും അവരുടെ റിക്വയർമെന്റ് കളക്ട് ചെയ്യാനും ഇത് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഒരു 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 സ്റ്റേബിൾ സ്റ്റേജിലെത്തി. കാരണം ഞങ്ങൾക്ക് ഒരു വ്യക്തമായ പ്രോസസ് ഉണ്ട്. ഞങ്ങൾ ACE പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ക്ലയന്റിനെല്ലാം അതിനകത്ത് തന്നെ ലോഗിൻ ചെയ്ത് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നാട്ടിലെ സ്റ്റാഫിന് അവർക്കത് എടുത്തിട്ട് നോക്കി ആവശ്യമുള്ളത് ചെയ്യാം. ഞാൻ അതിനകത്തൊരു മീഡിയേറ്റർ പ്രോസസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടപെടേണ്ട ഒരു റോളിൽ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. എങ്കിലും ഞാനൊരു എൻ്റെ മെയിൻ ജോലി കഴിഞ്ഞിട്ട് രാത്രിയിലൊരു 9 മുതൽ 11 വരെ 2 മണിക്കൂറോളം നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അന്നത്തെ എന്തെങ്കിലും മേജറായിട്ട് ഞാൻ ഇൻവോൾവ് ആകേണ്ട ഇഷ്യൂസൊക്കെ. പിന്നെ എൻ്റെ ഒരു പാർട്ണറായിട്ട് ഒരാൾ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അയാൾ കൂടുതൽ ഇതിൽ അത് എക്സ്പീരിയൻസ്ഡാണ്. പുള്ളി 10 വർഷത്തോളം അക്സെഞ്ചർ കമ്പനിയിൽ ജോലി ചെയ്താണ്. പുള്ളി ഫുൾ ടൈം ആയിട്ട് ഇതിനു വേണ്ടി നിൽക്കുകയാണ്. ഒരു വ്യക്തമായ പ്രോസസ്സ് ഇതിന് വേണം. അത് ഞങ്ങൾ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇപ്പം അധികം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾ വെബ് ഡിസൈനിങ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, വിൻഡോസ് ആപ്ലിക്കേഷൻസ്, കമ്പനികളുടെ ഓട്ടോമേഷൻസ് ഒക്കെ. പിന്നെ വെബ് ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഐഫോണിലെ ആൻഡ്രോയിഡിലെ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെറിയതായിട്ടുള്ള ഒരു കോൾ സെന്റർ ഉണ്ട്, ഇവിടുന്ന് വരുന്ന ഇൻകമിംഗ് കോൾസ് ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അത് മെയിൻ ബിസിനസ് അല്ല, മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയറിന്റെ വിവിധ ഇതാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് ഒക്കെ തന്നെയാണെങ്കിലും മൾട്ടി സ്കിൽഡ് ആയിട്ടാണ് വരുന്നത്. ഞങ്ങൾ വലിയ പ്രൊജക്ടുകളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഒരു 5,000 to 10,000 range പ്രൊജക്ടുകളാണ് കൂടുതലും ചെയ്യുന്നത്. ചിലപ്പം കൂടുതൽ ഐഫോൺ ആപ്ലിക്കേഷൻസ് വരാം, ചിലപ്പം കൂടുതൽ വെബ് ആപ്ലിക്കേഷൻസ് വരാം. അപ്പം ഇവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇതിൽ മാറി മാറി ജോലി ചെയ്യത്തക്ക രീതിയിലാണ്, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത്.
ഒരു ബിൽഡിംഗിൽ ഓഫീസായിട്ട് സെറ്റ് ചെയ്ത് അവിടെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്.
ജിനോ
ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പൊ നാട്ടിൽ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാൻ എന്താ കാരണം?
ഞാനൊരു 6-7 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സോഫ്റ്റ്വെയർ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും നമുക്ക് ഇവിടുത്തെ മലയാളി സ്ഥാപനങ്ങൾ പല ആളുകൾ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാനും അവരുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കാനും അവരുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാൻ ആദ്യമേ അത് എൻ്റെ സ്പെയർ ടൈം എടുത്ത് ശനിയും ഞായറും ഒക്കെ എടുത്ത് ഞാൻ അത് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നീട് എനിക്കത് ഇവിടെ നിന്ന് ചെയ്യുമ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ 10-20 മണിക്കൂറും ജോലി ചെയ്തിട്ട് അതിന് അനുപാതികമായിട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇനിഷ്യലി നാട്ടിൽ വേറൊരു കുറച്ച് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഞാൻ ഇവിടുന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ ഓഫീസ് ലീസ് എടുത്ത് ടെമ്പററി ആയിട്ട് അത് ചെയ്യാൻ അവിടുന്ന് ഇത് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമുക്ക് ഒരു ഫ്രീക്വന്റ് ആയിട്ട് വർക്കുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഓഫീസ് തുടങ്ങിക്കൂടാ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടി ആലോചിച്ച് പുള്ളി അതിനുവേണ്ടി ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് ഈ ഓഫീസ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് അവിടെ ഇരുന്ന് ഇത് ചെയ്യുന്നു. ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്, കാരണം നമ്മുടെ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ ഹയർ ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാ സമയത്തും നമുക്കൊരു റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു നമ്മുടേതായ ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻകം എല്ലാ മാസവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നാലുള്ള, അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ് കോസ്റ്റിന് വേണ്ടി പൈസ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നാട്ടിൽ നിന്ന് മാനേജ് ചെയ്യുന്നയാളും നല്ല എഫിഷ്യന്റ് ആയിരിക്കണം, കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ നിന്നും അവരെല്ലാ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്ന ഇതിന്റെ ക്വാളിറ്റിയിലാണോ, കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ ചെയ്യുന്നതൊക്കെ ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മെയിൻലി നാട്ടിലൊരു കോൺടാക്ട് ബേസ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ടാണ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഇവിടുത്തെ മാനേജ്മെന്റ് ആണ് നടത്തുന്നത്. പുതിയതായിട്ട് ക്ലയന്റിനെ കണ്ടുപിടിക്കുക, ക്ലയന്റിന്റെ റിക്വയർമെന്റ് കറക്റ്റായ രീതിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റുക, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നു.
ഓക്കെ, അപ്പോ ജിനോ പറഞ്ഞു കൂടുതലും ഇവിടെ നിന്നുകൊണ്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്യുക, പൈസ വാങ്ങുക, അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ വർക്കുകൾ പിടിക്കുക, ഇതൊക്കെയാണല്ലോ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നത്. പരിചയമുള്ളവരുടെ അടുത്തു നിന്നാണ് ഇതിന്റെ വർക്കുകൾ കിട്ടാറെന്ന് ജിനോ ആദ്യം തന്നെ പറഞ്ഞു. എങ്കിലും എങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഇവിടെ നടത്തുന്നത്?
ഓക്കെ, ഞങ്ങളൊരു 30% വർക്ക് മാത്രമേ ഉള്ളൂ പേഴ്സണൽ കോൺടാക്റ്റിലൂടെയും റെഫറൻസിലൂടെയൊക്കെ കിട്ടാറുള്ളൂ. ബാക്കി 70% ഞങ്ങൾ ടെൻഡർ വിളിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ടെൻഡറുകളൊക്കെ തരുന്ന ചില വെബ്സൈറ്റുകളുണ്ട്, elance.com, അതൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിട്ട് തുടങ്ങി വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. പിന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, getafreelance.com. ആ സൈറ്റുകളിലൊക്കെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആവശ്യമുള്ള ആളുകൾ അവരുടെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ഇതിനകത്ത് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ വെക്കും. അപ്പം നമുക്ക് നോക്കി നമ്മളുടെ എംപ്ലോയീസിന്റെ ടെക്നിക്കൽ സ്കില്ലുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബിഡ് എമൗണ്ടിന്റെ റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ നമ്മൾ ഇത് പുട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വൺസ് ക്ലാരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുമായിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് നമ്മൾ ആ വർക്ക് ചെയ്യും. ആദ്യമൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് വർക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, കാരണം ഇതിനകത്ത് വർക്ക് കൊടുക്കുന്ന ആളുകൾ നല്ല പ്രൊഫൈലുള്ള ആളുകൾക്കാണ് കൂടുതലും വർക്ക് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നല്ല റേറ്റിംഗ് ഉള്ളവർക്ക്. അപ്പം ഇനീഷ്യലി ഞങ്ങൾ ചെയ്ത കുറച്ചേറെ വർക്കുകൾ ഞങ്ങൾ ജസ്റ്റ് റണ്ണിങ് കോസ്റ്റ് മാത്രം വെച്ചിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ ചെയ്തിട്ട് ഞങ്ങൾ മാക്സിമം ചെയ്ത് നല്ലൊരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എമൗണ്ട് വളരെയധികം കുറച്ചു, അതുപോലെ തന്നെ അവരുദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റിയിലും കൂടുതൽ ഫീച്ചേഴ്സോടുകൂടിയും നേരത്തെയും തന്നെ ഇതൊക്കെ ഡെലിവറി ചെയ്ത് അവരെ നല്ല 5-star റേറ്റിംഗ് ഞങ്ങൾക്ക് കിട്ടി, അതുപോലെ തന്നെ നല്ല ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്തു. അങ്ങനെ അറൌണ്ട് ഒരു 10 വർക്കോളം ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിൻ്റെയൊക്കെ പല പ്രൊജക്ടുകളും നമ്മൾ ചെറിയ പ്രൊജക്ടുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൗൺസിലിൻ്റെ tenders.com.au എന്ന് പറയുന്ന സൈറ്റ്, ഈ ടെൻഡർ അങ്ങനത്തെ സൈറ്റുകളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പം നമ്മൾ ഇതുവരെയും ചെയ്ത പ്രൊജക്റ്റുകളുടെ പ്രൊഫൈലും നമ്മുടെ കമ്പനി സ്ട്രക്ചറും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു 10-20 പേജിന്റെ ഒരു നല്ലൊരു പ്രൊജക്ട് പ്രപ്പോസൽ അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിളിക്കും. അപ്പം നമ്മൾ മിക്കവാറും ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ നേരിട്ട് പോകേണ്ടതായിട്ട് വരും, പോയി എല്ലാം ഫൈൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ അഡ്വാൻസ് പേയ്മെന്റ് തരും. പിന്നെ ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റ് പ്രോസസ് ആയിരിക്കും, പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അതിനൊരു ഡെവലപ്മെന്റ് തീർന്നെങ്കിലും ഒരു 2 വർഷത്തേക്ക് നമുക്ക് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും കോൺട്രാക്ടുകളിൽ അതിനകത്ത് കാണും. അത് നമ്മൾ പിന്നീട് ഇനീഷ്യൽ കോസ്റ്റ് കൂടാതെ അഡീഷണൽ അവർലി അവരെ ചാർജ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്.
ഓക്കെ, ഇനിയിപ്പോ ഇതിന് എത്രത്തോളം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ജിനോ?
ഓക്കെ, ഞാനൊരു റിസ്ക് ഫ്രീ ആയിട്ടാണ് ഇനിഷ്യലി തുടങ്ങിയത്, കാരണം കുറച്ചേറെ വർക്കുകൾ ഞാൻ ചെയ്തു, അതിനകത്തു നിന്ന് കിട്ടിയ ഇൻകം തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്തത്. എങ്കിൽ പോലും ഒരു 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ഇനിഷ്യലി നമുക്ക് നാട്ടിൽ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. അത് നമുക്ക് കമ്പ്യൂട്ടർ മേടിക്കാനും ഓഫീസിന്റെ ഇനിഷ്യൽ സെക്യൂരിറ്റി എമൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക്, പിന്നെ കുറച്ചേറെ ലൈസൻസുകളൊക്കെ വേണം ഈ പ്രൊജക്ട് മാനേജ്മെന്റിനുള്ള സോഫ്റ്റ്വെയർ, പിന്നെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന വിഷ്വൽ സ്റ്റുഡിയോയുടെ ലൈസൻസുകൾ, അങ്ങനെ കുറച്ചേറെ ഇനിഷ്യൽ ഓഫീസ് ഫർണിഷിങ് ഇങ്ങനെല്ലാം കൂടെ കൂടി 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു.
2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ അല്ലേ?
ആ രൂപ വരെ, അത് ഓസ്ട്രേലിയൻ ഡോളറിൽ വരും വലിയൊരു എമൗണ്ട് അല്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മന്ത്ലി റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. ഇനിഷ്യലി ഞങ്ങൾ 4 പേര് വെച്ചിട്ടാണ് തുടങ്ങിയത്, പിന്നീട് കൂടുതൽ വർക്ക് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റാഫിനെ ആഡ് ചെയ്ത് ഇപ്പൊ 9 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
ഓക്കെ, എല്ലാ മാസവും എത്രത്തോളം ഇതിനൊരു എക്സ്പെൻസ് വരുന്നുണ്ട് ജിനോയ്ക്ക്? കാരണം അവിടെ സ്റ്റാഫിന് പൈസ കൊടുക്കണം, അവിടെ റെന്റ് കൊടുക്കണമായിരിക്കും, ഇതിനൊക്കെ കൂട്ടി എത്രത്തോളം എക്സ്പെൻസ് ഒരു മാസം വരുന്നുണ്ട്?
നമുക്കൊരു മന്ത്ലി 1.5 ലക്ഷം രൂപയോളം നാട്ടിൽ ചെലവാകുന്നുണ്ട് സാലറി കൊടുക്കുന്നൊക്കെ ആയിട്ട്. കൂടുതലും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ല ഞങ്ങൾ അവിടെ എടുത്തേക്കുന്നത്. MCA എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്ത് പർട്ടിക്കുലർ ടെക്നോളജികളിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്തേക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കറണ്ട് ചാർജ്, ബ്രോഡ്ബാൻഡ്, ഓഫീസ് റെന്റ് ഇങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയൊരു 1.5 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഇത് വരുന്നത്, ചെലവ് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഡോളറിൽ വരുമ്പോൾ ഒത്തിരി എമൗണ്ട് വരത്തില്ല, ഒരു 3000-3500 ഡോളറോളമേ നമുക്ക് ചെലവ് വരുന്നുള്ളൂ.
ഇപ്പൊ ഇവിടെ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ജിനോയ്ക്ക് പറയാൻ പറ്റുമോ? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം ഇവിടെ ഇപ്പോ ഔട്ട്സോഴ്സിംഗ് മൂലം അല്ലെങ്കിൽ ലേഔട്ട് മൂലം ഒക്കെ ഒരുപാട് ജോലികൾ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും തന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണോ?
അത് നമ്മൾ ഇനീഷ്യലി കയറി ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി നമ്മൾ ആവശ്യത്തിനുള്ള പ്രൊജക്റ്റുകൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രശ്നം വരും. അതേസമയം നമ്മൾ ഇത്രയും ഒരു നാട്ടിലൊരു കമ്പനിയൊക്കെ ആദ്യമേ തന്നെ ചെയ്യാതെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് നമ്മൾ കുറച്ച് ഈ സൈറ്റുകളിൽ നിന്നൊക്കെ വർക്ക് പിടിച്ചോ അല്ലെ പേഴ്സണൽ കോൺടാക്റ്റിൽ നിന്നോ വർക്ക് പിടിച്ച് നമുക്ക് സ്റ്റേബിൾ ഇൻകം ആയതിനു ശേഷം അല്ലെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊജക്ട് വന്നതിന് ശേഷം അങ്ങനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ഇത്. അല്ലെങ്കിൽ നമുക്ക് റണ്ണിംഗ് കോസ്റ്റ് എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് ചിലപ്പം പൈസ പോകേണ്ടി വരും. എങ്കിൽ പോലും ഒരു ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ടെക്നിക്കൽ സ്കില്ലിനോടൊപ്പം തന്നെ നമുക്കൊരു മാനേജ്മെന്റ് സ്കില്ലും കൂടെ വേണം. കാരണം സ്റ്റാഫിനെ മാനേജ് ചെയ്യണം, ക്ലയന്റിനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാം സമയത്ത് തന്നെ ഡെലിവറി ചെയ്യാനും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ടെൻഡർ പിടിക്കാനും പിന്നെ സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെയുള്ള ഒരു മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള ഇതും പിന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ സോഫ്റ്റ്വെയർ സ്കില്ലും ഒരു മാനേജ്മെന്റ് സ്കില്ലും ഉള്ള ആർക്കും തന്നെ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും.
അവിടുത്തെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം ജിനോ പറഞ്ഞു, എങ്ങനെയാ അവരെ ട്രെയിൻ ചെയ്തു? ജിനോ പോയി ട്രെയിൻ ചെയ്യുമായിരുന്നു?
ആ അത് എല്ലാവർക്കും കൊടുക്കത്തില്ല. ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല യൂസർ മാനുവൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവർക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട്.
ഓക്കെ, ഇനിയിപ്പോ ഇതിന് എന്തൊക്കെയാണ് ജിനോ ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളത്? ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ അതോ നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ളതുണ്ടോ?
നാട്ടിൽ നമ്മൾ കമ്പനി ആക്ട് പ്രകാരം കമ്പനി ആയിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഇതിന് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 30% മാത്രമേ നമ്മൾ ഇവിടെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം എക്സ്പെൻസ് ആയിട്ട് നാട്ടിലോട്ട് പോവാണ്. അപ്പം ഇവിടെ നമുക്ക് വരുന്ന ഇൻകം നമ്മൾ സോൾ ട്രേഡർ ആയിട്ട് ABN രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാ വർഷവും നമ്മൾ ഇവിടെ കിട്ടുന്ന ഇൻകം നമ്മൾ ഇവിടെ ഇത് വരുന്നുണ്ട്. നാട്ടിലെ എക്സ്പെൻസ് ആയിട്ട് നാട്ടിലോട്ട് അയക്കുന്ന പൈസ നാട്ടിൽ നമ്മൾ നാട്ടിലെ കമ്പനിയുടെ ഇതിലോട്ട് പോകുന്നു. ഇനിയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കൂടുതൽ സ്റ്റാഫിനെ എടുത്ത് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ആളുമായിട്ട് ഒരു അക്കൗണ്ടന്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ACN ഒക്കെ എടുത്തിട്ട് ഒരു വേറൊരു ഇതിൽ പോകണം. ഇപ്പൊ ഇവിടെ ഒരാൾ തന്നെ എടുക്കുമ്പോൾ നമ്മുടെ കൺസൾട്ടൻസി ഫീസ് മാത്രമേ നമ്മളിവിടെ ഇതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഈ ഓസ്ട്രേലിയൻ വർക്ക് അല്ലാതെ ഇടയ്ക്ക് എലാൻസിൽ നിന്ന് തന്നെ കുറച്ച് സിംഗപ്പൂരിൽ നിന്നൊക്കെ കുറച്ച് പ്രൊജക്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതും നമ്മൾ എലാൻസ് ത്രൂ ഇത് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ABN എടുക്കുന്നത് മാത്രമേ ഉള്ളോ ഇതിന്റെ അകത്തൊരു ലീഗൽ വശം എന്ന് പറയുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ?
വേറെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നാട്ടിലെ കമ്പനിയിലാണ് ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യുന്നത്. നാട്ടിലെ റൂൾസ് അനുസരിച്ചിട്ട് ഈ ABN എടുക്കുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് അയക്കുന്ന ഈ മണി ട്രാൻസ്ഫർ വഴി അയക്കുന്നതിന്റെയൊക്കെ അത് എക്സ്പെൻസ് ആയിട്ട് കൂട്ടും. ബാക്കി നമ്മൾ ഇവിടത്തേക്ക് മാറ്റി ഇവിടുത്തെ പൈസക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസക്ക് കാണിക്കുന്നത് മാത്രമേ ഇവിടുത്തെ കാണിക്കും.
ഓക്കെ, അപ്പോ നാട്ടിൽ ഇപ്പൊ ഇതിന്റെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ?
ഉണ്ട്, നാട്ടില് കമ്പനി ആക്ട് പ്രകാരം നമ്മളെ നാട്ടിലെ ടാക്സ് നാട്ടിലെ ഒരു കമ്പനി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
ജിനോ, ഇപ്പൊ അവിടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്ത് അതിന്റെ അകത്ത് എക്യുപ്മെന്റ്സ് വെച്ച് സ്റ്റാഫിനെ എംപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അതിന് പകരം പെട്ടെന്ന് തുടങ്ങുന്ന ഒരാൾക്ക് റെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മുടക്കാനുള്ള പൈസ ഉണ്ടായെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്റ്റാഫിനെ വീട്ടിൽ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് വർക്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും.
ഞങ്ങൾ ആദ്യമേ തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തത്. കാരണം ആദ്യമേ ഞാൻ തന്നെത്താനെ ചെയ്തു, പിന്നെ നാട്ടിലുള്ള ഫ്രീലാൻസ് ഡെവലപ്പേഴ്സിനെ ഔട്ട്സോഴ്സ് ചെയ്തു. അപ്പൊ അവർ വീട്ടിൽ ഇരുന്നിട്ട് അവരും ചിലപ്പം വേറെ ജോലി ചെയ്യുന്നവരായിരിക്കും, അവർ ശനിയും ഞായറും ഒക്കെ ഈ ജോലി ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരുമായിരുന്നു. പിന്നീട് ആ ഒരു സ്റ്റേജും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഓഫീസൊക്കെ എടുത്ത് ഇതിലോട്ട് മാറിയത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ എക്സ്ട്രാ മണിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഈ വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം. പക്ഷെ അതിനകത്ത് കൂടുതൽ റിസ്ക് ആണ്, കാരണം അവരുടെ വീട്ടിലെ ഇപ്പൊ പവറിന്റെ പ്രോബ്ലം ചിലപ്പം കാണാം, അവരുടെ പ്രൊഡക്ടിവിറ്റി ഒരു പ്രോബ്ലം ആകാം. ആ റിസ്ക് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് വേണം. പിന്നെ അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. ഇപ്പൊ എനിക്ക് നാട്ടിൽ ഒരാൾ മാനേജറായിട്ട് എന്റെ ഒരു ഫ്രണ്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്ത് നാട്ടിൽ എനിക്ക് ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് എംപ്ലോയീസിനെ ചെയ്യുമ്പോൾ അവരുടെ ടൈമും അവരുടെ പ്രൊഡക്ടിവിറ്റി എല്ലാം നമ്മൾ നല്ലതായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായി വരും.
ഓക്കെ, 1-2 ലക്ഷം ഇൻവെസ്റ്റ്മെന്റും കൂടാതെ എല്ലാ മാസവും ഏതാണ്ട് 1.5 ലക്ഷം രൂപ എക്സ്പെൻസും വരുന്നുണ്ടെന്ന് ജിനോ പറഞ്ഞു. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ സാധിക്കുമോ?
എന്നെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും മൊത്തം സമയം ചെയ്യുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഫ്യൂച്ചറിൽ ഒരു 40 വയസ്സും ഒക്കെ ആകുമ്പോൾ ഇതിലോട്ട് പൂർണ്ണമായിട്ടും മാറണമെന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ വോളിയം വർക്ക് ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ഫുൾ ടൈം ആയിട്ട് ഇതിന് ഒരു ഇത് എടുക്കുന്ന ആൾക്ക് കൂടുതൽ ഇതായിട്ട് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആള് ഇവിടെയും കുറച്ചേറെ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക, നാട്ടിൽ തന്നെ എല്ലാം കൊടുക്കാതെ അവർക്ക് ഒരു ഒരു പാർട്ടി ഇവിടുന്ന് ചെയ്യുക, മേജർ കൺട്രോൾ ഇവിടുന്ന് ചെയ്യുക, പിന്നെ അല്ലാതെയുള്ള കുറച്ച് പകുതി ഭാഗങ്ങളൊക്കെ ചിലപ്പം നാട്ടിൽ ചെയ്ത് അവർക്ക് അത് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും.
ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നാട്ടിൽ നടത്തുന്ന ആ ബിസിനസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചത് വളരെയധികം നന്ദി ജിനോ മാത്യു.
ഓക്കെ, താങ്ക് യു സാൽവി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.